നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പരിശുദ്ധാത്മാ അഭിഷേകവും ജയജീവിതവും.
The last class we were studying about the Holy Spirit and the victorious life.
നമുക്ക് ലഭിച്ച ഈ അഭിഷേകത്തെ കുറിച്ചുള്ള ബോധ്യമാണ് ദൈവത്തിനുവേണ്ടി വേർതിരിഞ്ഞ് വിജയികളായി ജീവിക്കാൻ നമുക്ക് ഇടയാകുന്നത്.
And it is the knowledge about the Holy Spirit that enables us to be separated for Christ and to live a victorious life.
എന്നാൽ ഈ പഠനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്
But what is intended out of this study?
നമ്മുടെ ദൈവം ആരാണെന്നുള്ളതാണ്.
Is who is our God?
നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള അറിവ് നാം വിജയികളായി ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കും.
The knowledge about our Lord is enabling us to live as victors.
യോഹന്നാന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ എട്ടാം വാക്യം വായിക്കാം.
Let us read 1 John chapter 5 and verse 8.
ഒന്ന് യോഹന്നാൻ അഞ്ചിന്റെ എട്ടാം വാക്യം.
1 John chapter 5 and verse 8.
സാക്ഷ്യം പറയുന്നവർ മൂവർ ഉണ്ട്.
There are three who are testifying.
മൂവരെന്ന് പറയുമ്പോൾ അത് സാധനമായിരിക്കോ വ്യക്തികളായിരിക്കോ?
When they say three, are they objects or persons?
മൂവർ വ്യക്തികളായിരിക്കണം അല്ലേ?
They are persons.
അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന കിംഗ് ജെയിംസ് വേർഷനിലൊക്കെ ESV അല്ലേ?
Yeah, ESV. Yes.
ESV ട്രാൻസ്ലേഷൻ പല ട്രാൻസ്ലേഷനിൽ ഉണ്ട്.
There are several translations.
For there are three that bear record in heaven, the Father, the Word and the Spirit, and these three are one എന്നാണ് കാണുന്നത്.
In the പഴയ കിംഗ് ജെയിംസ് വേർഷനിലെ ട്രാൻസ്ലേഷൻ സാക്ഷ്യം വഹിക്കുന്നവർ മൂവരാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവർ മൂവരും ഒന്നാണ്.
ശരിക്കും അങ്ങനെയായിരുന്നു അറിഞ്ഞു പോരേണ്ടത്.
That should be the correct translation.
എന്നാൽ ഈ പരിഭാഷകളിൽ പിശാചി നേരിട്ട് ഇടപെടണം എന്ന് വിചാരിക്കുന്നു.
But I believe that the devil has interjected in the translation.
ഈ ദൈവിക ത്രിത്വത്തെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനമായ വാക്യം ഇതാണ്.
This is the most important verse regarding the Trinity of God.
ആ വാക്യത്തിന് മാറ്റം വന്നുപോയി.
And there has been a change in that particular verse.
അപ്പോൾ സാക്ഷികൾ മൂവരുണ്ട് എന്ന് പറയുമ്പോൾ വ്യക്തികളാണ്.
There are three persons who testify, meaning persons.
എന്നാൽ നമ്മുടെ പല തർജ്ജമകളിലും മലയാളത്തിലൊക്കെ എന്താ കാണുന്നത്?
But what we find in several of our translations like മലയാളം.
ആത്മാവ്, ജലം, രക്തം.
That is the spirit, water and the blood.
അവിടെ അർത്ഥമുണ്ട്.
There is meaning.
പക്ഷേ മൂവരെന്ന് പറയാൻ ഒക്കത്തില്ല.
But we cannot say three persons.
ആത്മാവിനെ വ്യക്തിയായിട്ട് പറയാം.
We can say spirit is a person.
ജലവും രക്തം വ്യക്തികളാണോ?
But water and blood, are they persons?
അല്ല.
No.
അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം.
We can think that they are.
കാരണം ജലത്തിങ്കിൽ വെച്ച് സാക്ഷ്യം പറഞ്ഞ ഒരാളുണ്ട്.
Because there is one who testified in the water.
ജലത്തിങ്കൽ സാക്ഷ്യം പറഞ്ഞ ഒരാൾ, അതാരാ സാക്ഷ്യം പറഞ്ഞത്?
Who is the one who testified at the water?
പിതാവ്.
It is the Father.
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.
This is my son and I am pleased in him.
ഇനി രക്തത്താൽ സാക്ഷ്യം പറഞ്ഞ ആരാണ്?
Who is the one who testified with the blood?
ഇവിടെ നമ്മൾ കാര്യം പറഞ്ഞു, യോഹന്നാൻ ലേഖനം എഴുതിയത് യേശു ക്രിസ്തുവിന് ശരിയായ മനുഷ്യത്വം ഇല്ലെന്ന് പറഞ്ഞ ആളുകൾക്കെതിരെയാണ്.
John has written this epistle to defend against people who are saying that there is no humanity in the Lord.
നമ്മൾ ആദ്യം പഠിച്ചു.
That we studied earlier.
യേശുവിന്റെ ശരീരം ഒരു മായക്കാഴ്ചയായിരുന്നു, യഥാർത്ഥ മനുഷ്യത്വം ഇല്ലായിരുന്നു.
That is the humanity of the Lord was just a vain appearance. He did not have true humanity.
അതുകൊണ്ട് യോഹന്നാൻ പറയാണ്, അല്ലല്ല, വെള്ളത്തിങ്കിൽ വെച്ച് സാക്ഷ്യം പറഞ്ഞു, യേശു മനുഷ്യനായതുകൊണ്ട് പിതാവ് സാക്ഷ്യം പറഞ്ഞു.
But we say John is saying that the Father testified at the water because he was a human.
അവൻ സ്നാനപ്പെട്ടത് മനുഷ്യനായതുകൊണ്ട്.
He was baptized because he was a human.
അപ്പം ആത്മാവ് സാക്ഷ്യം പറയുന്നു.
The spirit is testifying.
വെള്ളത്തിങ്കിൽ വെച്ച് പിതാവ് സാക്ഷ്യം പറഞ്ഞു.
At the water the Father is testifying.
മൂന്ന് യോഹന്നാൻ പറയും, ഞാൻ കണ്ടതാ ക്രൂശിൽ യേശുവിന്റെ മരണം.
And John is saying I saw the Lord the crucifixion.
അവൻ രക്തം ചൊരിഞ്ഞു.
He shed his blood.
അതവന്റെ യഥാർത്ഥ മനുഷ്യത്വത്തെ കാണിക്കുന്നു.
And that is showing his true humanity.
അങ്ങനെ ആശയം ഇവിടെയുണ്ട്.
So there is the essence here.
എന്നാൽ മൂവരെന്ന് പറയണമെങ്കിൽ മൂന്ന് വ്യക്തികളായിരിക്കും.
But if you have to say three persons then they have to be persons.
അപ്പോൾ സാക്ഷികൾ മൂവരുണ്ട്.
So there are witnesses three some.
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്.
The Father, the Son and the Holy Spirit.
ഈ മൂവരുടെ സാക്ഷ്യം.
The witness of these three people.
ഈ അഞ്ചാം അധ്യായത്തിൽ മൂന്ന് വ്യക്തികളെ വേറെ വേറെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്.
And in chapter 5 these three persons have been talked about separately.
പിതാവിനെ കുറിച്ചുണ്ട്, പുത്രനെ കുറിച്ചുണ്ട്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുണ്ട്.
Regarding the Father, the Son and the Holy Spirit.
നിങ്ങൾ വായിച്ചു നോക്കിയാൽ മൂന്ന് പേരുടെയും പേരുകൾ എഴുതിയിരിക്കുന്ന കാണാൻ കഴിയും.
And all of their names are mentioned here.
ആത്മാവിനെ കുറിച്ച് ആറാമത്തെ വാക്യത്തിലുണ്ട്.
In verse 6 it is mentioned about the spirit.
പിതാവിനെ കുറിച്ചുണ്ട്.
There is about the Father.
യേശുക്രിസ്തുവിനെ കുറിച്ചുണ്ട്.
And about the Lord Jesus Christ.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൂന്ന് വ്യക്തികളെയും ഈ അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്.
So the three persons are touched upon in chapter 5.
അപ്പോൾ ദൈവം ആരാണെന്നുള്ളതിന്റെ ഒരു നല്ല പഠനം ഈ അഞ്ചാം അധ്യായത്തിലുണ്ട്.
So there is a good study from chapter 5 regarding who truly God is.
ഇനി ഈ വിഷയത്തെ മൊത്തത്തിൽ കണ്ടുകൊണ്ട്
So let us look at the subject proper.
ഈ അധ്യായത്തിന്റെ വെളിയിൽ നിന്നും ഇതിൽ നിന്ന് ചേർത്ത് ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്.
And let us stand outside of the chapter and study the topic.
ദൈവത്തെ കുറിച്ചുള്ള ലോക ബൈബിൾ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ചോദ്യമുണ്ട്.
There is one question in the history regarding God.
അത് ഇയ്യോബിന്റെ പുസ്തകം 11:7 ഏഴ് വിട്ടും വാക്യങ്ങളാണ്.
That is Job chapter 11 verses 7 and 8.
ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? അത്യുന്നത സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ?
That is, can you understand the unsearchable knowledge of God?
ദൈവത്തിന്റെ ദൈവത്തെ കുറിച്ച് ആഴമായ കാര്യങ്ങൾ അറിയാമോ?
Do you know about the deep, profound truth about God?
അത് ആകാശത്തേക്കാൾ ഉയരമുള്ളതാണ്.
It is higher than the skies.
പാതാളത്തേക്കാൾ ആഴമുള്ളതാണ്.
And it is deeper than the deepest depths.
നമുക്കറിയാം ബൈബിളിൽ ആദ്യം എഴുതിയ പുസ്തകം യോബിന്റെ പുസ്തകം.
We know the first book that was written for the Bible is the book of Job.
അബ്രഹാമിന്റെ കാലത്ത് BC 2000 എഴുതിയാണ്.
It was written during BC 2000, Abraham's time.
അപ്പൊ അന്നും ആളുകൾ ചോദിക്കുക, ദൈവത്തെ കുറിച്ച് ആഴമായ കാര്യങ്ങൾ ഗ്രഹിക്കാമോ? ഇല്ല, പറ്റുകയില്ല, നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്.
Even that day the people were asking, can you understand the profound things of God? We cannot fathom it.
അപ്പോൾ നമ്മുടെ മനുഷ്യ ബുദ്ധി കൊണ്ട് ദൈവത്തെ ഗ്രഹിക്കാൻ കഴിയില്ല.
So with our human minds we cannot understand God.
പക്ഷേ ദൈവം എന്ത് ചെയ്തു?
So what did God do?
നമ്മുടെ പരിമിതികളൊക്കെ ദൈവത്തിന് അറിയാം.
God knows our limitations.
അതുകൊണ്ട് ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തി.
And therefore God revealed himself.
എവിടെ വെളിപ്പെടുത്തി?
Where did he reveal himself?
രണ്ട് പ്രധാന വെളിപ്പാടുകൾ.
There are two revelations.
ഒന്ന് പ്രകൃതിയിലെ വെളിപ്പാട്.
One, the revelation in the nature.
റോമാലേഖനം 1:19 വരെയുള്ള വാക്യങ്ങൾ.
Romans chapter 1 verses 19 onwards.
നമ്മുടെ വായിക്കുന്നത്
we read like this.
ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിപ്പെടുത്തി.
Because that which is known about God is evident with them.
അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവരുടെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു.
For since the creation of the world, his invisible attributes, his eternal power and divine nature have been clearly seen.
ആരും പ്രതിവാദം പറയാതിരിക്കേണ്ടതിന് തന്നെ.
So that nobody can make an excuse.
എന്ന് പറഞ്ഞാൽ,
meaning to say,
ദൈവം സൃഷ്ടിച്ച ഈ പ്രകൃതി,
the nature that God created,
അത് പറയുന്നത് ഇതിന് പിറകിൽ ഒരു ഉണ്ടാക്കിയ ആളുണ്ടെന്നാണ്.
It is proclaiming that there is a creator behind this creation.
അതിനെ ബൈബിൾ ശാസ്ത്രത്തിൽ കോസ് ആൻഡ് ഇഫക്റ്റ് തിയോളജി ആർഗ്യുമെന്റ് എന്ന് പറയും. കോസ് ആൻഡ് ഇഫക്റ്റ്.
And in theology that analysis is called as cause and effect theology.
പൗലോസ് അതേക്കുറിച്ച് അരയോഗ കുന്നിന്മേൽ വെച്ച് പ്രസംഗിച്ചു.
And Paul preached about it on the Areopagus hill.
ഒരു കുശവനെ കുടത്തിനകത്ത് തപ്പി നോക്കിയാൽ കാണുകയില്ല.
You cannot find a potter inside the pot.
പക്ഷേ കുടം കാണുമ്പോൾ നമ്മൾ എന്തറിയണം?
But when we look at a pot, what do we understand?
കുറെ മണ്ണ് ഒന്നിച്ചു വന്നൊരു കുടമായതാണെന്ന് ആരും പറയുകയില്ല.
Can we say a lump of clay came together and became a pot?
മറിച്ച് അതിന് പിറകിൽ കുശവനുണ്ട്.
But behind that there is a potter.
അവന് മാസ്റ്റർ മൈൻഡ് ഉണ്ട്.
And there is a mastermind for him.
അവന്റെ കൈകൾ അതിനകത്ത് കാണാം.
And his hands we can see there.
അതുപോലെയാണ് സൃഷ്ടി.
And that is how the creation is.
എവിടെ നോക്കിയാലും,
wherever we see,
ഇതിന് പിറകിൽ മേക്കർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ
കഴിയും. Behind this there is a creator.
ആ മേക്കറുടെ പേരാണ് ദൈവം.
And the name of that maker is God.
പക്ഷേ ഈ സൃഷ്ടിയിലേക്ക് നോക്കിയാൽ,
but when we look at creation,
ഒരു ദൈവം ഉണ്ടെന്ന് അറിയാം.
We know there is a God.
ദൈവം ആരാണെന്ന് അറിയാൻ പറ്റില്ല.
But we do not know who is that God.
അതുകൊണ്ട് പ്രകൃതിക്ക് അതീതമായ വെളിപ്പാട് ദൈവം നൽകി.
So therefore God gave a revelation beyond nature.
അതിന്റെ പേരാണ് supernatural revelation.
And that അമാനുഷികമായിട്ടുള്ള വെളിപ്പാട്.
അങ്ങനെയുള്ള വെളിപ്പാട് രണ്ട് നിലകളിലാണ്.
There are two of that kind of revelation.
ഒന്ന് ബൈബിളിലൂടെ.
One is through the Bible.
രണ്ട് ക്രിസ്തുവിലൂടെ.
Through Christ.
അത്ര പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ വേഗം പറഞ്ഞു വിടുക.
I'm just quickly passing through.
അപ്പോൾ ഈ പ്രകൃതിയിലെ വെളിപ്പാടിലൂടെ ദൈവത്തെ കുറിച്ചറിയാം.
And through the revelation by nature we know about God.
അതാണ് റോമർ 1:19 പറയുന്നത്, about God.
That is what we know in Romans chapter 1 verse 19 about God.
അത്രയും കൊണ്ട് ആരും രക്ഷിക്കപ്പെടുകയില്ല.
But with that nobody can be saved.
അതുകൊണ്ട് ദൈവം കുറേ കൂടെ വെളിപ്പെടുത്തി.
And therefore God reveals further.
ഗലാത്യർ 4:9.
Galatians chapter 4 and verse 9.
ഇപ്പോഴും നാം ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു.
And now we know God and more than that God knows us.
തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
What is the difference between that?
ഈ പ്രപഞ്ചം നമ്മളോട് പറയുന്നു ദൈവമുണ്ട്, ദൈവത്തെ കുറിച്ചറിയാം.
And the nature is speaking to us, we know about God.
ദൈവം സർവശക്തനാണ്.
That God is omnipotent.
പക്ഷേ ദൈവത്തെ അറിയണമെങ്കിൽ അത് പോരാ.
But if we have to know God, that knowledge alone is not enough.
ദൈവത്തെ വ്യക്തിപരമായി അറിയണമെങ്കിൽ വചനം വേണം, ക്രിസ്തു വേണം.
If we have to know God personally, individually, we need the Word and Christ.
അങ്ങനെ ദൈവത്തെ ഉള്ള വെളിപ്പാടിന്റെ പേരാണ് ദൈവികത്വം.
And the revelation regarding God is the Trinity of God.
അപ്പോൾ ത്രിത്വത്തിൽ ദൈവത്തെ കുറിച്ചറിയാം.
And in the Trinity we know regarding God.
എന്നാൽ പ്രത്യേകമായ വെളിപ്പാടിലൂടെ ദൈവത്തെ അറിയാം.
But through the special revelation we know God himself.
മൂന്നാമതൊരു കാര്യം.
And the third matter.
ഈ ദൈവം ഉണ്ടെന്നും ദൈവം വ്യക്തിയാണെന്നും അറിയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് എന്ത് വേണം?
If you have to know that there is a God and that God is a person, what should we have to understand that?
വിശ്വാസം വേണം.
We have to have faith.
എബ്രായർ 11:6 പറയുന്നത്,
In Hebrews chapter 11 verse 6 it is said,
ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവനാണെന്നും അറിയേണ്ടതല്ലയോ?
Hebrews chapter 11 and verse 6 it says that those who come unto God should believe that there is a God and he is the one who rewards a people.
ദൈവത്തിന്റെ അടുക്കൽ ദൈവം ഉണ്ടെന്നുള്ള മലയാള തരമി എത്ര പോരാ, God is.
That correct translation is that Devam Swayambhuva.
God is Devam Swayastikamulla. Devam unda. Devam agunnu.
God is. That means God exists. God is there.
ഈ പേരിലല്ലേ മോശയ്ക്ക് ദൈവം വെളിപ്പെട്ടത്?
Is it not by this name that God revealed to Moses?
ഞാനാകുന്നു.
I am.
എന്താ വ്യത്യാസം, എന്താ പ്രത്യേകത?
What is the speciality of
ഞാനാകുന്നവൻ? ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ
I am.
എന്നോട് ഒരാൾ ചോദിക്കുക, are you Varghese Kurian?
If somebody is asking, brother, are you Varghese Kurian?
ഞാൻ എന്ത് പറയും?
What will be my answer?
Yes, I am.
ഞാനാകുന്നു.
പക്ഷെ കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു,
but once the Lord said like this,
ഞാൻ ദൈവത്തിന്റെ പുത്രനാകുന്നു.
I am the son of God.
യോഹന്നാൻ സുവിശേഷം 7 പ്രാവശ്യം I am എന്ന് പറഞ്ഞു.
And John has recorded that 7 I am.
8-ാം അധ്യായത്തിന്റെ 58-ാമത്തെ വാക്യത്തിൽ,
in chapter 8 and verse 58,
before Abraham was I am എന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ എറിയാൻ കല്ലെടുത്തു.
Before Abraham I am, when the Lord said that, the Jews picked up the stones to stone him.
എന്ന് പറഞ്ഞാൽ എന്താണ്?
What does that mean?
മോശയ്ക്ക് വെളിപ്പെട്ട യഹോവയാണ് യേശുക്രിസ്തു.
Because the Lord who appeared to Moses is the Lord Jesus Christ.
അപ്പോൾ ദൈവത്തെ അറിയുമ്പോൾ,
സോ വെൻ യു നോ ഗോഡ്,
വിശ്വാസം വേണം.
We have to have faith.
ദൈവിക തൃത്വം അറിയണമെങ്കിൽ,
if we have to understand the trinity of God,
വിശ്വസിക്കണം.
We have to believe.
വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ,
what is mentioned in the word of God,
ഈ നമ്മുടെ അരിത്മെറ്റിക്സ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ ദൈവം ആരാണെന്ന് അറിയില്ല.
If we try to use the arithmetic principles, we cannot find God.
എന്നാൽ ദൈവം ഉണ്ട്, ദൈവമാകുന്നു എന്ന് നാം വിശ്വാസത്താൽ അറിയും.
But there is a God, and that God is the great I am. We discern it with our faith.
ഒരു ലിൻസൽ എന്നൊരു ദൈവദാസൻ പറഞ്ഞ പ്രസ്താവന എനിക്ക് ഈ വിഷയത്തിൽ വളരെ ഇഷ്ടമാണ്.
There is a statement by saint of God,
Linsel. L-I-N-D-S-E-L-L. അദ്ദേഹം പറഞ്ഞത്, those who try to analyze and understand everything about Trinity will lose his mind, but he who denies Trinity will lose his spirit. മനസ്സിലായല്ലോ. ഒരാൾ പറയും, ഞാൻ ദൈവത്തെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ, അതുകൊണ്ട് ദൈവത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൂട്ടി കുറച്ച് ഗുണിച്ച് ഞാൻ മനസ്സിലാക്കുമെന്ന് പറഞ്ഞാൽ വട്ടുപിടിക്കും, ലൂസ് ഹിസ് മൈൻഡ്. എന്നാൽ വേറൊരാൾ പറയാണ്, ഐ ഡോണ്ട് ബിലീവ് ട്രിനിറ്റി, ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹി വിൽ ലൂസ് ഹിസ് സ്പിരിറ്റ്. വ്യത്യാസമാണ്.
ദാറ്റ് ഇസ് ദ ഡിഫറൻസ്.
നമ്മൾ വിശ്വസിക്കുന്നു,
വി ബിലീവ്.
അങ്ങനെയെങ്കിൽ,
ഇഫ് ദാറ്റ് ബി സോ,
ഈ ദൈവത്തിന്റെ ആളത്വം എങ്ങനെയുള്ളതാ?
What is the personality of this God?
അതാണ് നമ്മൾ അഞ്ചെട്ട് കാര്യങ്ങൾ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം.
Those are the 5-8 points that we will look.
Point 1 by 1 ആയിട്ട് ഞാൻ പറയാൻ പോവാണ്.
And very quickly I'll be mentioning that.
ഒന്നാമതായി,
firstly,
ദൈവം പറയുന്നു ഞാൻ മാത്രം ദൈവമാകുന്നു.
God says I am God alone.
ദൈവം പറയുന്നു ഞാൻ മാത്രം ദൈവം.
I am God alone.
വാക്യങ്ങൾ,
verses,
പുറപ്പാട് 20-ന്റെ 1 2 വാക്യങ്ങൾ,
Exodus 20 verses 1 and 2,
യെശയ്യാവ് 46:9,
Isaiah 46:9,
ഞാനല്ലാതെ വേറൊരു ദൈവമില്ല.
You should have no other God besides me.
വേറെ ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല.
You have not to worship other gods.
പുറപ്പാട് 24:5 പറയുന്ന വിഗ്രഹം ഉണ്ടാക്കരുത്, വേറെ ദൈവങ്ങളെ ഉണ്ടാക്കരുത്.
Exodus 24:5, God says, do not make idols or graven images.
ഞാൻ മാത്രം ദൈവമാകുന്നു.
I am your God.
സങ്കീർത്തനം 16:4 വാക്യം ഓർമ്മയുണ്ടായിരിക്കുമല്ലോ.
Remember Psalms chapter 16 and verse 4.
അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും.
There the psalmist says that the sorrows of those who are serving other gods will be multiplied.
ദൈവം പറഞ്ഞു ഞാൻ മാത്രം ദൈവം.
I am God alone.
ആ ദൈവം തന്നെ കുറിച്ച് വെളിപ്പാട് നൽകിയപ്പോൾ,
and when God gave the revelation regarding himself,
ആരംഭം മുതലേ പറയുന്നത്,
right from the beginning what he is saying,
ഞാൻ മാത്രം ദൈവം എന്ന് പറയുമ്പോൾ,
when he says I am God alone,
ദൈവത്തിന്റെ ബഹുത്വമുള്ള ഒരു സൂചനകൾ കാണുക.
We are seeing signs of a plurality in the Godhead.
അത് രണ്ടാം പോയിന്റ്.
That is the second point.
അപ്പോൾ ഞാൻ മാത്രം ദൈവം പറയുന്നു,
when God says I alone am God,
ആ ദൈവത്തിൽ ഒരു ബഹുത്വമുണ്ട്,
and there is a plurality in the Godhead.
ഈ സീക്വൻസ് മറന്നു പോകരുത്.
You should not forget the sequence.
അത് ഒരു മാലയുടെ മുത്തുകൾ പോലെ, ഒന്ന് പോയാൽ ബാക്കിയെല്ലാം പോകും.
It is just like the gems in a necklace. If you
lose one, ഞാൻ മാത്രം ദൈവം.
I alone am God.
ആ ദൈവം പറയാ ഞങ്ങൾ.
And God says we.
മൂന്ന് വാക്യങ്ങൾ.
Three verses.
ഉൽപ്പത്തി 1:26-27.
Genesis chapter 1:26-27.
ഉൽപ്പത്തി 3:22.
Genesis 3:22.
മൂന്നാമത് ഉൽപ്പത്തി 11:7.
Genesis 11:7.
മൂന്ന് വാക്യങ്ങൾ.
Three verses.
ഞാൻ വാക്യങ്ങൾ പറഞ്ഞോളാം.
I will refer to the verses.
അഞ്ച് ദിവസം കൊണ്ട് ദൈവം സൃഷ്ടികളെല്ലാം പൂർത്തിയാക്കി.
God completed the creation in 5 days.
ഒന്നിന്റെ ഉൽപ്പത്തി 1:26 പറയാണ്.
And in Genesis chapter 1:24.
അനന്തരം ദൈവം
Then God said,
നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക.
Let us make man in our image according to our likeness. Verse 26.
അപ്പോൾ let us എന്ന് പറയുമ്പോൾ ഒരാളാണോ ഒന്നിൽ കൂടുതൽ ആളുകളാണോ?
When he says us, is it one or more than one?
അപ്പൊ ആരൊക്കെ ഒരുമിച്ചിട്ടുണ്ട് പറയാണ്, കമ ഓൺ, ലെറ്റ് അസ് മേക്ക് മാൻ ഇൻ അവർ ഇമേജ് ആൻഡ് ലൈക്നെസ്, നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനുണ്ടാക്കാം എന്ന് പറയുമ്പോൾ ഞാൻ മാത്രം ദൈവം എന്ന് പറയുന്ന ആ ആള് തന്നെ പറയാണ് നാം നാം നാം.
So we see a God who says I alone, and God he says that let us make in our image man. There is a plurality in that.
Appo trithva nishadhigal parana endanu ariyamo,
those who deny the Trinity, you know what they say?
Annatha kaalathu
in those days
ee naam ennu parana oraal thane aagunonilla oraal thane naam ennu parayumayirunnu.
Even a single person used to use the term us.
Ee nambudirimar samsarikkunnu kettirundo?
You have heard the language of the nambudiri in Kerala.
Avare enna parayunnu?
Noom
noom.
They say in the plural.
തിരുമേനിമാര് ഈ പള്ളിയിലെ തിരുമേനിമാര് കൽപ്പന പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയായിരുന്നു?
And the priests in the denominational churches when they declare the edict, what do they say?
നാം കൽപ്പന പ്രവർത്തിക്കുന്നു.
We declare thus.
അധികാര മേധാവിത്വം.
That is the authoritarian mindset.
അത് കേരളത്തിലെ കുറേ ആളുകൾ പറയുന്നത്.
And these are the people in Kerala who say that.
പഴയ ചരിത്രത്തിൽ ആരും അങ്ങനെ ബഹുവചനത്തിൽ അവരവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല.
But in the Old Testament we do not find anybody who address themselves in the plural.
വേറെ ചില ആളുകൾ പറയുന്നത്.
There are other people who say.
ആ നാം എന്ന് പറഞ്ഞതേ.
When he said us,
ദൈവത്തിന്റെ കൂടെ വേറെ ചിലർ ഉണ്ടായിരുന്നു.
Along with God there were other agents,
മീഖായേൽ ഗബ്രിയേൽ.
Oh, it was the angels Michael and Gabriel.
അവരെ കൂട്ടിക്കൊണ്ടാണ് പറഞ്ഞത്.
Along with them God used the term us.
ഇങ്ങനത്തെ പോഷന്മാർ ഉണ്ടാവും എന്ന് പറഞ്ഞു ദൈവം 27-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത് അറിയാമോ?
And knowing that there will be fools like this in verse 27.
അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയെന്ന്.
And it says God created man in his own image.
ദൈവത്തിന്റെ ദൂതന്മാരെയൊന്നല്ല.
Not along with the angels.
അപ്പോൾ എന്ത് എതിര് പറഞ്ഞാലും വരെ പോവുകയല്ല.
So whatever is the opposing doctrines, that is not valid.
ദൈവം തന്നെ പറയാണ് ദൈവത്തിന് ഒരു ബഹുത്വം ഉണ്ട്.
God himself claims there is a plurality.
ദൈവത്തിന്റെ ആളത്വത്തിന് ഒരു ബഹുത്വം ഉണ്ട്.
In the personality of God there is a plurality.
ഇനി 3:22 നോക്കിയാൽ,
and look at 3:22,
മനുഷ്യൻ പാപം ചെയ്തു.
A man sinned.
അത് കഴിഞ്ഞപ്പോൾ ദൈവം പറയാണ്,
and then God says,
മനുഷ്യൻ നന്മ തിന്മകളെ കുറിച്ച് അറിയുന്നവരായി നമ്മിൽ ഒരുവനെ പോലെയായി.
Behold the man has become like one of us knowing good and evil.
നമ്മിലൊരുവൻ,
ലൈക്ക് വൺ ഓഫ് അസ്.
ഇനി 11:7,
ആൻഡ് ഇൻ 11:7
ബാബേൽ ഗോപുരത്തിന്റെ പണി ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് വരിക.
ദി കംപ്ലീഷൻ ഓഫ് ദ വർക്ക് ഓഫ് ബാബേൽ ഈസ് ഗോയിങ് ടു കം.
ഏതാണ്ട് 200 അടി ഉയരത്തിലേക്ക് അവരെത്തി.
ആൻഡ് ദേ റീച്ച്ഡ് ഓൾമോസ്റ്റ് 200 ഫീറ്റ് ഇൻ ഹൈറ്റ്.
ഇന്നത്തെ പോലെ കമ്പിയും സിമെന്റും ഒന്നില്ലാഞ്ഞ കാലത്ത് 200 അടി ഉയരത്തിൽ 7 നിലകളിലെ ഒരു ഗോപുരം പണിതു.
ദേർ വാസ് നോ അയൺ ഓർ സ്റ്റീൽ ഓർ സിമെന്റ് ബട്ട് ദേ റീച്ച്ഡ് 200 ഫീറ്റ് ദ ടവർ.
അപ്പോൾ ദൈവം പറയാണ്,
ആൻഡ് ദെൻ ദ ലോർഡ് ഈസ് സേയിങ്,
മനുഷ്യൻ ചെയ്യുന്ന ഒന്നും അസാധ്യമാകുകയല്ല.
That whatever man proposes to do is not impossible.
ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിതെന്നാ.
And they built a tower that extended into the heavens.
അങ്ങനെ ആകാശത്തോളം എത്തുന്ന ഗോപുരം പണിയാൻ പറ്റുമോ?
Is it possible to build a tower that reaches out to the heaven?
ഇവിടുത്തെ രാജാക്കന്മാരോ ഷെയ്ക്കുമാരോ ശ്രമിച്ചാലും.
What about the, if the sheikhs try to do it?
ലിറ്ററായിട്ട് എടുക്കാനല്ല.
Not literally.
ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് പോകുമ്പോൾ,
when the Israelites were journeying to Canaan,
ഉച്ചനോട്ടക്കാർ പറഞ്ഞത്,
the spies said,
അവിടുത്തെ പട്ടണങ്ങളുടെ മതിലുകൾ ആകാശത്തോളം ഉയരമുള്ളതാണ്.
The walls of that place is reaching unto the skies.
അത് സർക്കാസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് ആണ്.
That is a sarcastic statement.
അല്ല, ലാക്ഷണികമായിട്ട് എടുക്കാനുള്ളതല്ല.
It is not a literal meaning.
നമ്മൾ വലിയ കെട്ടിടങ്ങളൊക്കെ താഴെ വന്ന് നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ,
and when we stand beneath the very tall buildings,
അതിന്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റില്ല.
We will not be able to see the top of the building.
നമ്മൾ എന്ത് പറയും?
And what will we say?
ആകാശത്തോളം എത്തിയല്ലോ.
We will call it a skyscraper.
അതൊരു അതിശയോക്തി പ്രസ്താവനയാണ്.
And that is an exclamation of
surprise. ഇങ്ങനെ പണിതുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ തിരിച്ചറിയാതിരിക്കേണ്ടതിന് ഭാഷ കലക്കി കളയാം. Come, let us go down.
While they were building like this, God comes amongst them and says, come, let us go down and confuse their language.
അപ്പോൾ ദൈവം പറയുന്നു, ഞാൻ മാത്രം ദൈവം.
God says, I alone am God.
വേറെ ദൈവം ഉണ്ടാകരുത്.
There should not be any other God beside
me. ആ ദൈവം തന്നെ പറയാണ്, നാം നാം നാം.
And that God alone addresses himself as us.
അപ്പോൾ ദൈവത്തിന്റെ ആളത്വത്തിൽ ഒരു ബഹുത്വമുണ്ട്.
So in the personality of God there is a plurality.
മൂന്നാമത്തെ കാര്യം,
and third truth,
ആ ബഹുത്വം അനേകത്വമല്ല.
And that plurality is not several.
ഏതോ ഹിന്ദുക്കൾ പറഞ്ഞു 33 കോടി ദൈവങ്ങളൊന്നുമില്ല.
There are not 33 crores of gods like Hindus claim.
ചില സൂചനകളുണ്ട്.
But there are certain signs.
ആ നാമെന്ന് പറഞ്ഞ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ നാലാണോ അഞ്ചാണോ ആറാണോ 60 ആണോ.
To find out whether the us is 1, 2, 3, or 60.
രണ്ട് വേദഭാഗങ്ങൾ.
There are two portions of scripture.
സംഖ്യ 6:24-27.
Numbers chapter 6 verses 24-27. Numbers chapter 6
മുമ്പേ ഞാനോട് പറഞ്ഞതാണ്. അപ്പോൾ അഹരോൻ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ പറയേണ്ടത്,
when Aaron is blessing the people, he has to say,
യഹോവ നമ്മെ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.
May the Lord bless and keep you.
യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ.
May the Lord make his face shine on you and be gracious to you.
യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ.
The Lord lift up his countenance on you and give you peace.
എത്ര പ്രാവശ്യം പറഞ്ഞു?
How many times has he said this?
യഹോവ യഹോവ യഹോവ.
He says the Lord, the Lord, the Lord.
ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരായിരുന്നു?
Is it not enough if he said it once?
യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുകയും യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുകയും സമാധാനം നൽകുകയും കൃപയുള്ളവനാകുകയും ചെയ്യട്ടെ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി.
He said it only once.
പിന്നെ എന്താ മൂന്ന് പ്രാവശ്യം പറഞ്ഞത്?
Why is he repeating it three times?
ഇനി യെശയ്യാവ് ആറാം അധ്യായം.
And Isaiah chapter 6.
മൂന്നാമത്തെ വാക്യം.
And verse 3. Isaiah chapter 6 and verse 3.
കർത്താ ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പോയിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന യെശയ്യാവ് കണ്ടു.
On the year in which Uzziah died, Isaiah is seeing the Lord high and lifted up.
അവിടെ സാറാഫുകൾ ഒരുത്തനോട്.
And there the seraphs are talking to one another.
എന്താ പറയുന്നത്?
What are they saying?
സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ. അതിന്റെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു.
The Lord of hosts, he is holy, holy, holy. Why three times?
ഒന്ന് പറഞ്ഞാ പോരായിരുന്നു?
They could have said it only one time.
രണ്ട് പറയട്ടെ?
Or two times.
അത് നാല് പറയാഞ്ഞത്?
Or even four.
കൃത്യം മൂന്ന് പ്രാവശ്യം.
But exactly three times.
സംഖ്യ ആറിൽ പറഞ്ഞു യഹോവ യഹോവ യഹോവ.
In number 6 three times the Lord, the Lord, the Lord.
യെശയ്യാവ് ആറ് മൂന്നിൽ പറയുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ.
And in Isaiah 6 holy, holy, holy.
അപ്പോൾ ദൈവിക ബഹുത്വം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂന്ന് വ്യക്തികളാണെന്നുള്ള സൂചന നമുക്ക് കിട്ടുന്നു.
So we have signs that the plurality in the Godhead comprises of three persons.
ഇനി ഈ മൂന്നിന് പേരുകൾ നൽകിയിട്ടുണ്ട്.
And for the three persons names have also been assigned.
ഉൽപ്പത്തി ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ.
Genesis chapter 1 verses 1 and 2.
അവിടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
We read in the beginning God created the heavens and the earth.
പിന്നീട്
and after that
ഉണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു.
And God commanded that it be.
അപ്പോൾ ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ 10 പ്രാവശ്യം കൽപ്പിച്ചു കൽപ്പിച്ചു എന്ന് കാണുന്നു.
So in Genesis chapter 1 10 times God is commanding.
അപ്പോൾ സൃഷ്ടി നടന്നത് എങ്ങനെയാണ്?
So how was the creation created?
കൽപ്പനയാൽ.
By command.
ശരിയാണോ?
Is it right?
ഇനി 33-ാം സങ്കീർത്തനം 6-ാം വാക്യം നോക്കാം.
And now look at Psalms chapter 33 and verse 6.
33-ാം സങ്കീർത്തനം 6-ാം വാക്യം.
Psalms 33 and
യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി.
By the word of the Lord the heavens were made and the breath of his mouth all their hosts.
യഹോവയുടെ വചനത്താൽ സൃഷ്ടി നടന്നു.
By the word of the Lord creation came to be.
അപ്പോൾ കൽപ്പിച്ചു എന്ന് 31-ൽ പറഞ്ഞിരിക്കുന്നത് വചനത്താലാ.
So the command in Genesis 1 is by the word.
ആ വചനം ആരായിരുന്നു? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ജഡം ധരിച്ചു നമ്മുടെ പാർത്തു.
And who was that word? We come to John. In the beginning was the word and the came and the word became flesh and dwelt amongst us.
വെളിപ്പാട് 19-ാം 13-ാമത്തെ വാക്യത്തിൽ.
And in Revelation chapter 19 and verse 13.
ആയിരം ആണ്ട് വാഴ്ചയ്ക്കവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിനെ കുറിച്ച് പറയുന്നത് അവന്റെ പേര് വചനമെന്നാകും.
And regarding the Lord who came down for rain in the millennial rain, his name was the word.
അപ്പോൾ സൃഷ്ടി നടത്തിയത് ആരാണ്?
So who is the one who created?
ആരാണ് ഏജന്റ്?
Who is the agent of creation?
വചനം.
It is the word.
അപ്പോൾ ദൈവം,
God,
രണ്ട് വചനം,
there is word,
മൂന്ന്,
and three.
ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു.
The spirit of the Lord hovered over the waters.
അപ്പോൾ മൂന്ന് വ്യക്തികളുണ്ട്.
So there are three persons.
ദൈവമാണ്,
there is God,
വചനമാണ്,
word,
പരിശുദ്ധാത്മാവാണ്,
and also the Holy Spirit.
അപ്പോൾ ഞാൻ മാത്രം ദൈവം.
So I alone am God.
അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്.
You should not have any other god beside me.
ആ ഞാനിൽ ബഹുത്വമുണ്ട്.
But in that I there is a plurality.
ആ ബഹുത്വത്തിൽ മൂന്നുണ്ടെന്ന സൂചനയുണ്ട്.
And in the plurality we know that there are three persons.
ആ മൂന്ന് വ്യത്യസ്തങ്ങളായ വ്യക്തികളാണ്.
And they are three persons.
ദൈവം,
that is God,
വചനം,
word,
ആത്മാവ്,
and the Holy Spirit.
അങ്ങനെ മൂന്ന് വ്യക്തികളെ വേറെ വേറെ കാണിച്ചിരിക്കുന്ന പല ഭാഗങ്ങളുണ്ട്.
And there are several passages of scriptures that talk about the three persons separately.
136-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ
Psalms 136 1 to 4
അവിടെ മൂന്ന് വ്യക്തികളെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
There also we are able to see the three persons. Psalms 136 verses 3 to 4.
ഒന്ന് മുതൽ യഹോവ, രണ്ടാം വാക്യം, ദൈവാദി ദൈവം, മൂന്ന്, കർത്താദി കർത്താവ്, നാല്, ഏകൻ. പിന്നെ ആ ഏകൻ എന്നുള്ള വാക്യത്തിലേക്ക് നമ്മൾ വരും. അപ്പോൾ മൂന്ന് വ്യക്തികൾ ഉണ്ടെന്ന് ഈ ഭാഗങ്ങളെല്ലാം തെളിയിക്കുകയാണ്.
Now all these portions are proving that there are three persons.
നമ്മുടെ ബന്ധം വിട്ടുപോവുകയല്ലോ.
We will not lose the connection.
ഞാൻ മാത്രം ദൈവം.
I alone am God.
എന്നിൽ ബഹുത്വമുണ്ട്.
There is a plurality.
അത് മൂന്നാണെന്നുള്ള സൂചനയുണ്ട്.
And there's a proof that there are three.
ആ മൂന്ന് വ്യക്തികളാണ്.
And three are persons.
ആ വ്യക്തികൾക്ക് പേരുകളുണ്ട്.
And there are names for the three persons.
ഇനി കുറേ കൂടി വ്യക്തമായി പ്രോഗ്രസീവ് റെവലേഷൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ് കാണുന്നത്.
And we see the progressive revelation in the book of Isaiah.
യെശയ്യാവിന്റെ പുസ്തകം 48-ാം അധ്യായം.
Isaiah chapter 48.
16-ാമത്തെ വാക്യം.
And verse 16.
വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് അത്.
That's a very important verse.
യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു.
The Lord has sent me and his spirit.
അപ്പോൾ യഹോവ
So there is Jehovah.
ഞാൻ
മീ
ആത്മാവ്
and the spirit.
ഇപ്പോ ഞാൻ എന്ന് പറഞ്ഞ ആരാണ്?
So who is the I?
12th വാക്യം നോക്കിയേ.
Look at verse 12.
ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും അന്ത്യനും.
I am the eternal one. I am the beginning and the end.
ആരാണ് അനന്യൻ?
Who is this eternal one?
എബ്രായർ 13 8th വാക്യം.
Hebrews chapter 13 and verse 8.
യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ.
Jesus is the same yesterday, today and forever.
അർത്ഥം ഞാൻ ആദ്യനും അന്ത്യനും.
And I am the beginning and the end.
വെളിപ്പാട് 1:17 കർത്താവ് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു.
In Revelation chapter 1 verse 17 the Lord said I was dead and I live and I am the beginning and the end.
അപ്പോൾ യഹോവ,
so we have Jehovah.
ആദ്യനും അന്ത്യനും അനന്യനുമായ ഞാനാകുന്ന ക്രിസ്തു,
the Christ who is the beginning and the end and the eternal one.
മൂന്ന് ആത്മാവ്.
And then there is the spirit.
അപ്പോൾ പഴയ നിയമത്തിൽ ഇങ്ങനെ പ്രോഗ്രസീവ് റെവലേഷൻ നമ്മൾ കാണണം.
So we see the progressive revelation in the Old Testament.
ഞാൻ മാത്രം ദൈവം.
I alone am God.
എന്നിൽ ബഹുത്വമുണ്ട്.
There is a plurality.
ആ ബഹുത്വം വ്യക്തികളാണ്.
And those plurality of
persons. ആ വ്യക്തികൾക്ക് പേരുണ്ട്.
And those persons have names.
നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
And four important truths.
ഇനി അഞ്ചാമത്തെ കാര്യം പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരിക.
Let us come to the New Testament.
എന്താ പുതിയ നിയമം പറയുന്നത്?
What does the New Testament claim?
പുതിയ നിയമത്തിൽ ദൈവത്തിലുള്ള മൂന്ന് വ്യക്തികളെ വളരെ തെളിവായി വെളിപ്പെടുത്തിയിട്ടുണ്ട്.
The three persons of the Godhead very clearly depicted in the New Testament.
പ്രധാനമായിട്ട് രണ്ട് മൂന്ന് സംഭവങ്ങൾ ഞാൻ പറയാം.
Two or three events I want to bring before you.
ഒന്നാമതായിട്ട്
firstly
മത്തായി 4:16 17 വാക്യങ്ങൾ.
Matthew chapter 4 verses 16 and 17.
നമ്മുടെ കർത്താവിന്റെ സ്നാനമാണ് അവിടുത്തെ വിഷയം.
That is the baptism of our Lord.
അവിടെ കർത്താവ് സ്നാനപ്പെടുന്നു.
The Lord is being baptized.
പരിശുദ്ധ പിതാവ് സാക്ഷ്യം പറയുന്നു.
And the father is testifying.
ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയുന്നു.
This is my beloved son.
അപ്പോൾ ഒരാൾ യോർദാനിൽ.
And one is in Jordan.
ഒരാൾ സ്വർഗ്ഗത്തിൽ.
One is in heaven.
മറ്റൊരാൾ പ്രാവ് പോലെ ഇറങ്ങി വരുന്നു.
And the third person like a dove descending on the Lord.
മൂന്ന് വ്യക്തികൾ അവിടെയുണ്ട്.
The three persons are there.
ഇനി രണ്ടാമത്.
And secondly.
ലൂക്കോസ് 4:18 വാക്യം നമ്മൾ നേരത്തെ കണ്ടു.
Luke chapter 4 verse 18 we already saw.
ഇപ്പോൾ യഹോവയായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്.
Because the Lord has anointed me his spirit resides in me.
അപ്പോൾ കർത്താവ്.
So we have the Lord.
ഞാൻ.
Me.
ആത്മാവ്.
And the spirit.
വീണ്ടും.
Again.
മത്തായി 28:19-20 വാക്യങ്ങൾ.
In Matthew chapter 28 verses 19 and 20.
അവിടെ കർത്താവ് കൽപ്പിച്ചു, നിങ്ങൾ പോയി പ്രസംഗിക്കണം,
യു ഹാവ് ടു ഗോ ആൻഡ് പ്രീച്ച്,
വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം.
ആൻഡ് ദോസ് ഹു ബിലീവ് ബാപ്റ്റൈസ് ദം ഇൻ ദി നെയിം ഓഫ് ദി ഫാദർ ദി സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ്.
2 Corinthians 13:14 വാക്യം.
2 Corinthians 13:14.
പിതാവായ ദൈവത്തിന്റെ സ്നേഹം,
ദി ലവ് ഓഫ് ഗോഡ് ദി ഫാദർ,
യേശുക്രിസ്തുവിന്റെ കൃപ,
ദി ഗ്രേസ് ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്,
പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ,
ആൻഡ് ദി ഫെലോഷിപ്പ് ആൻഡ് കമ്മ്യൂണിയൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്.
നോക്കണം, പുതിയ നിയമം എവിടെ നോക്കിയാലും മൂന്ന് വ്യക്തികൾ.
ആൻഡ് ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ് ഇൻ ഓൾ ദി പാസേജസ് വെരി സ്പെസിഫിക്കലി 3 പേഴ്സൺസ്.
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്,
ദി ഫാദർ, ദി സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ്.
അടുത്ത പോയിന്റ്,
ആൻഡ് ദി നെക്സ്റ്റ് പോയിന്റ്,
ഈ മൂന്ന് വ്യക്തികൾ ഉണ്ടെന്ന് പറയുന്നു.
നൗ യു സേ ദാറ്റ് ദേർ ആർ 3 പേഴ്സൺസ്.
ഈ മൂന്ന് വ്യക്തികളെയും ദൈവം എന്ന് പറയാൻ പറ്റുമോ?
കാൻ വി അഡ്രസ് ദീസ് 3 പേഴ്സൺസ് ആസ് ഗോഡ്?
ലിങ്ക് വിട്ടു പോകരുത്.
You should not lose the connection.
ഞാൻ മാത്രം ദൈവം.
I alone am God.
എന്നിൽ ഒരു ബഹുത്വം ഉണ്ട്.
In me there is a plurality.
ആ ബഹുത്വം മൂന്ന് വ്യക്തികളാണ്.
And that plurality is 3 persons.
ആ മൂന്ന് വ്യക്തികൾക്ക് പേരുകളുണ്ട്.
And the 3 persons have names.
ആ മൂന്ന് വ്യക്തികൾ ഒന്നിച്ച് വെളിപ്പെടുന്ന പുതിയ നിയമത്തിലാണ്.
And the 3 persons reveal together in the New Testament.
അടുത്ത ഈ മൂന്ന് വ്യക്തികളും ദൈവം എന്ന് പറയാമോ അതോ കുട്ടി ദൈവങ്ങളായിട്ട് പറയണോ?
But have we to address the 3 persons equally as God or smaller gods?
മൂന്ന് വ്യക്തികളെയും ദൈവമായിട്ട് പറയാം.
And all the 3 persons address as God.
വാക്യങ്ങൾ.
What are the verses?
പിതാവിനെ ദൈവം എന്ന് വിളിക്കാം.
We can call Father as God.
യോഹന്നാ 17
17:3
പുത്രൻ പിതാവിനെ ദൈവമേ എന്ന് വിളിക്കുന്നു.
And in John the son is addressing the father as God.
എബ്രായർ 1:8 പിതാവ് പുത്രനെ പിതാവേ എന്ന് വിളിക്കുന്നു.
Hebrews 1:7 God is addressing the son as God.
ഇനി പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് വ്യക്തമായിട്ട് ഒരു സ്ഥലത്ത് മാത്രമേ പറയുന്നു.
And there is only one place which clearly shows that Holy Spirit is God.
അത് അപ്പോസ്തല പ്രവൃത്തികൾ 5:4-5 വാക്യങ്ങളിലാണ്.
And Acts of the Apostles chapter 5 verses 3-4
വാക്യങ്ങൾ.
Chapter 5 verses 3 and 4.
അവിടുത്തെ സംഭവം നിങ്ങൾക്കറിയാം.
We know the context there.
അനനിയാസും സഫീറയും പത്രോസിന്റെ അടുക്കൽ വന്ന കാര്യമാണ്.
Ananias and Sapphira came to Peter.
അവർ വസ്തു വിറ്റു.
And they sold their land.
മറ്റെല്ലാവരും ചെയ്ത പോലെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ അവർ കൊണ്ടുവന്നു.
And they brought the proceeds and kept it at the feet of the apostles.
അപ്പോൾ പത്രോസ് ചോദിച്ചു,
So Peter asked him,
അനനിയാസേ,
Ananias,
നീ ഇത്ര തുകയാണോ വസ്തു വിറ്റത്?
Is it for this price that you sold the land?
അതെ അതെ അതെ.
And they said yes.
പത്രോസ് എന്ത് പറഞ്ഞു?
But what did Peter say? say
parishuddhaatmaavinodu nee vyajam kaanichathanda
why have you showed deceit to the holy spirit
adu naalam aagidhu parannathu
and in verse 4
manushirodalla
it is not to man
devathoda vyajam kaanichathu
but to god you have lied
appo moonam aagidhu parishuddhaatmaavu
so in the third verse there is the holy spirit
naalam aagidhil aa parishuddhaatmaavu devu
but in the fourth verse that holy spirit addresses
valare telivaayittu parannirikkya
very clearly it is mentioned
appo naan maatram devum
so I alone am god
ennoru bahutham undu
in me there is a plurality
aa bahutham moonana
plurality three persons
moonu vyaktikalukku perukalundu
persons have names
ആ മൂന്ന് വ്യക്തികൾ പുതിയ നിയമത്തിൽ ഒരുപോലെ വെളിപ്പെട്ടു
and all of them equally appeared in the new testament
ആ മൂന്ന് വ്യക്തികളും ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നു
and three persons addressed as god
ഇത്രയും കാര്യം കുഴപ്പമില്ലായിരുന്നു
so far we are clear
അപ്പോൾ ഒരു ചോദ്യം
so there is a question
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട്
if that be so how many gods do you have
ഞാൻ നിങ്ങളെ പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്ന് പ്രശ്ന പരിഹാരത്തിലേക്ക് വരിക
I bring you to the brink of the problem and then give you
ഇത്രയും കാര്യങ്ങൾ എളുപ്പമാണ്
till now it was easy
അപ്പോൾ മൂന്ന് വ്യക്തികളാണ് മൂന്ന് പേരെ ദൈവം എന്ന് വിളിച്ചിരിക്കുക
three persons and three addressed as god
അപ്പോൾ എത്ര ദൈവമുണ്ട്
so how many gods
ഒന്ന് മൂന്ന് ബൈബിളിൽ ഒരിടത്ത് ഒരു ദൈവം എന്ന് പറഞ്ഞിട്ടില്ല
in the bible never has been mentioned
ഒരിടത്ത് മാത്രം ദൈവം ഒരുവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥനെ വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നുണ്ടോ
god is one
ഈ ഒരു ദൈവവിശ്വാസമാണ് ലോകത്തിലെ മിക്കവാറും എല്ലാ മതങ്ങൾക്കും
most of the religions are monotheistic
ഈ രാജ്യത്തെ വിശ്വാസം എന്താണ്
what is the belief in this place
ഒരു ദൈവം
monotheistic
അല്ല മാത്രം ദൈവം അല്ല
yeah yeah
ഹിന്ദുക്കളുടെ
what about the hindus
നമ്മൾ പൊതുവെ പറയും ബഹുദൈവ വിശ്വാസമാണ്
we say that they are a plurality
എന്ന ക്ലാസിക് ഹിന്ദുയിസം ഒരു ദൈവ വിശ്വാസമാണ്
but classic hinduism is monotheistic
അത് കാരണി ശങ്കരാചാര്യ പഠിപ്പിച്ചതാണ്
that was taught by ശങ്കരാചാര്യ
ഒരു ദൈവമേ ഉള്ളൂ
there is only one god
ലോകത്തിലെ മിക്കവാറും എല്ലാ മതങ്ങളും ഒരു ദൈവവിശ്വാസം അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസമാണ്
മോസ്റ്റ് ഓഫ് ദി റിലിജൻസ് ഇൻ ദി വേൾഡ് ആർ ഐദർ മോണോതിസ്റ്റിക് ഓർ പ്ലൂറലിസ്റ്റിക്
വേദപുസ്തകത്തിൽ ഒരിടത്തും ദൈവം ഒരാളാണെന്ന് പറയുന്നില്ല
ദി ബൈബിൾ നെവർ ക്ലെയിംസ് ഇൻ എനി പ്ലേസ് ദാറ്റ് ഗോഡ് ഈസ് വൺ
പല ദൈവങ്ങളുണ്ടെന്ന് പറയുന്നില്ല
ഇറ്റ് ഡസ് നോട്ട് സേ ദാറ്റ് ദേർ ആർ സെവറൽ ഗോഡ്സ് ഐദർ
മൂന്ന് ദൈവങ്ങളുണ്ടെന്ന് പറയുന്നില്ല
ഇറ്റ് ഡസ്ൻ സേ ദേർ ആർ ത്രീ ഗോഡ്സ് ഓൾസോ
എന്നാൽ വെളിപ്പെടുത്തിയിരിക്കുന്നതെല്ലാം ദൈവം ഏകനാണ്
ഇൻ ഓൾ ദി പ്ലേസസ് ഇറ്റ്സ് മെൻഷൻ ദാറ്റ് ഗോഡ് ഈസ് വൺ
ഒരു വാക്യം നോക്കാം
ലെറ്റ് അസ് ലുക്ക് അറ്റ് വൺ വേഴ്സ്
ആവർത്തനം 6 4 ആം വാക്യം
Deuteronomy chapter 6 and verse 4
ആവർത്തനം 6 4 ആം വാക്യം
Hear O Israel the Lord is our God the Lord is one
English തർജ്ജമയിൽ ഇങ്ങനെ എഴുതാൻ ഒക്കത്ത് പറയാൻ ഒക്കത്തുള്ളൂ
The English translation is limited in this manner
ഒന്നും ഏകവും തമ്മിൽ വ്യത്യാസമുണ്ട്
There is a difference between one and unity
unity എന്ന് പറഞ്ഞു unit തൽക്കാലം അങ്ങനെ പറയൂ unit
unit
എബ്രായ ഭാഷയിൽ ഒന്നെന്നുള്ളതിന്റെ വാക്ക് യാഖീദ് എന്നുള്ളതാണ്
ദി ഹീബ്രു ടേം ഈസ് യാഖീദ് ഫോർ വൺ
എന്നാൽ ഏകം എന്നുള്ളതിന് ഏകത് യാഖീദ് ഏകത്
ബട്ട് യൂണിറ്റ് മീൻസ് ഏകത്
ഒരു സിംഗുലറിനെ ഒന്നെന്ന് പറയാം
സിംഗുലർ ക്യാൻ ബി കോൾഡ് ആസ് വൺ
എന്നാൽ കോമ്പൗണ്ട് നൗൺ പിന്നെ നമ്മൾ ഒന്നെന്ന് പറയാൻ ഒക്കത്തില്ല കോമ്പൗണ്ട് നൗൺ
compound noun cannot be addressed as
അല്ലെങ്കിൽ യൂണിപ്ലൂറൽ നൗൺ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും യൂണിപ്ലൂറൽ നൗൺ ഒരു കോമ്പൗണ്ട് നൗൺ
യൂണിപ്ലൂറൽ ദാറ്റ് ഇസ് എ കോമ്പൗണ്ട് നൗൺ
എന്താ ഈ ഈ കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ
വാട്ട് ഇസ് ദി മീനിംഗ് ഓഫ് എ കോമ്പൗണ്ട് നൗൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ
എ ഗ്രൂപ്പ്
അസംബ്ലി
ഗ്രൂപ്പ് യാ എ ഗ്രൂപ്പ് കൺസിസ്റ്റ് വൺ
എ ഗ്രൂപ്പ് ദാറ്റ് ഇസ് അഡ്രസ്ഡ് ആസ് വൺ
ഉദാഹരണങ്ങൾ ഞാൻ പറയാം
എക്സാമ്പിൾസ്
ബൈബിളിൽ തന്നെ ഉണ്ട്
ഇറ്റ് ഇസ് ദേർ ഇൻ ദി ബൈബിൾ
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞു
വെൻ ഗോഡ് ക്രിയേറ്റഡ് മാൻ
അവനോട് പറഞ്ഞു
ആൻഡ് സെറ്റ്
നീ അപ്പനെ അമ്മയെ വിട്ട് ഭാര്യയോട് പറ്റി ചേരും
യു വിൽ ലീവ് യുവർ ഫാദർ ആൻഡ് മദർ ആൻഡ് ക്ലീവ് അൺടു യുവർ വൈഫ്
പിന്നെ അവർ മേലാൽ രണ്ടല്ല
after that they are not twain
etraya etra dehava
but
oru deham
but one body
seriyano
is it correct
oru deham ullo
is it only one body
adu rendu deham undo
or two bodies
renji bhairiyattu oru deham rendu deham aanu eh
buying two tickets
alle ningal bharthakamare njan choikkya ഒരു ദേഹമാണോ രണ്ട് ദേഹമാണോ പേടിക്കേണ്ടത് ഉള്ളത് പറഞ്ഞു നിങ്ങളുടെ ഭർത്താക്കന്മാരുമായിട്ട് നോക്കിയാൽ നിങ്ങൾ ഒരു ദേഹമാണോ രണ്ട് ദേഹമാണോ ഏ രണ്ട് ദേഹം അതുകൊണ്ട് അവിടെ ഇവിടെ ഇരിക്കുന്നത് രണ്ട് ദേഹങ്ങളായതുകൊണ്ടാണ് പക്ഷേ ഉൽപ്പത്തി 2:24 പറയുന്നത് അവർ ഒരു ദേഹമാകുമെന്നല്ല ഏക ദേഹമാകുമെന്നാണ് നോക്കിക്കേ
In Genesis chapter 2 verse 24 very clearly it's mentioned that they shall become one flesh
avar oru dehamalla eka dehamayi thirum
yeah
angana anengil ekam nu parayunnathu artham endanu
so in that place what is the meaning of one unit
അതൊരു യൂണി പ്ലൂറൽ പലതിനെ ഏകമാക്കുന്ന ഏകത്വമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു,
ഐ റിമൈൻഡഡ് യു ഇൻ ദ ലാസ്റ്റ് ക്ലാസ്,
മക്കളെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയണം?
വെൻ വി ടോക്ക് അബൌട്ട് അവർ ചിൽഡ്രൻ, വാട്ട് ഷുഡ് വി സേ?
ഏഴാം ക്ലാസ് തോറ്റ മകനാണേ പറയും, ഞങ്ങളുടെ മകൻ എന്ന് പറയും അല്ലേ?
ഇഫ് ദ ചൈൽഡ്
പഠിക്കാൻ ഗുണമില്ലാത്തവനാ,
ഇഫ് ദ ചൈൽഡ് ഹാസ് ഫെയിൽഡ് ഇൻ എ ക്ലാസ് വി വിൽ സേ
അവർ ഡോക്ടർ എഞ്ചിനീയർ ആണ് എന്നാണ് പറയും, ഭാര്യ സഹോദരി എന്നാണ് പറയും.
ഇഫ് ഹി ഈസ് എ ഡോക്ടർ ഓർ എഞ്ചിനീയർ സക്സസ്ഫുൾ, വാട്ട് വുഡ് ദ വൈഫ് സേ?
അറിയാമോ ഏ എന്താ മോനാ,
ദ ക്ലെയിം വുഡ് ബി സിംഗുലർ.
നമ്മൾ എന്താ പറയും?
വാട്ട് വിൽ യു സേ?
നമ്മട അവൻ ആകാശത്തിൽ കൂടെ വിമാനം പറപ്പിക്കുന്ന പൈലറ്റാ.
യാ
എന്റെ എന്റെ എന്ന് പറയാവോ?
Can we say mine?
ഇല്ല,
we should not say that.
ഞങ്ങളുടെ,
അവർ,
ഞങ്ങളുടെ വണ്ടി,
അവർ വെഹിക്കിൾ,
ഞങ്ങളുടെ വീട്,
അവർ ഹൗസ്,
ഞങ്ങളുടെ പണം,
അവർ വെൽത്ത്,
അതാണ് ഏകത്വം.
That is the unity.
രണ്ടു പേരും ഒരു കോമൺ പർപ്പസ് ഉണ്ട്.
Two have a common purpose.
ഒരു കോമൺ അക്കൗണ്ട് ഉണ്ട്.
A common account.
ഒരു കോമൺ ജീവിത രീതിയുണ്ട്.
And a common lifestyle.
ആ ഏകത്വത്തിലേക്ക് വരുമ്പോഴാണ് കുടുംബജീവിതം ശരിയാകുന്നത്.
And when we come into that unity, that is when the family life is on the right track.
ഞാനും നീയും, ഞാനും നിങ്ങളും ഇത് വന്നു കഴിയുമ്പോൾ വളരും.
When I and you comes in, then there is going to be a separation.
അതാണ് കോമ്പൗണ്ട് നൗൺ.
That is the meaning of compound noun.
പ്ലൂറൽ becomes യൂണിയൻ.
പ്ലൂറൽ ബഹുത്വം ഏകത്വത്തിലേക്ക് ചേരുന്ന ഒരു അവസ്ഥ.
രണ്ടാമത് ഏകം എന്നുള്ള വാക്ക് ബൈബിളിൽ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്.
And the first time the term the plural like
ulpatti 1 in 10
in Genesis chapter 1
vellangalde kootathil samudram ennu perittu,
and the gathering of the waters was called as the sea.
Avade ekada,
there we can see a unity.
Tharalam vellangal undu,
there was water several.
Aina poduva nammal vilikkunnathu enda,
and generally what we
samudram
call a sea,
Indian mahasamudram,
the Indian Ocean,
Pacific samudram,
or the Pacific Ocean.
എല്ലാം ഓഷ്യൻസ് ചേർന്നാൽ ഏകവചനത്തിൽ പറയും.
And all the oceans are called in the single.
പലതും ചേർന്ന ഒരു ഏകത്വമാവുകയാണ്.
The grouping of several into one.
അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും,
so regarding God also,
ദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ട്.
There are three persons in the Godhead.
ആ മൂന്ന് വ്യക്തികൾ ചേർന്നാൽ ദൈവം ഏകനാണ്.
And when the three persons are together, that is God.
തുല്യതയുള്ള,
ഇക്വാലിറ്റി,
ഒരുപോലെയുള്ള,
ആൻഡ് ഓഫ് ദ സെയിം ലൈക്ക്,
മൂന്ന് വ്യക്തികൾ ചേരുമ്പോൾ
ത്രീ പേഴ്സൺസ് കമിങ് ടു,
അത് ഏകമായി തീരുകയാണ്.
ഇറ്റ് ബിക്കംസ് വൺ യൂണിറ്റ്.
അപ്പോൾ ആളുകൾ ചോദിക്കും,
സോ ദ പീപ്പിൾ വിൽ ആസ്ക്,
അല്ല നിങ്ങളുടെ ബൈബിളിലെ,
ഇൻ യുവർ ബൈബിൾ,
ഈ ത്രിത്വം, ത്രിയേകത്വം എന്നുള്ള വാക്കുകളൊക്കെ ഉണ്ടോ?
ഈസ് ദേർ ദ വേർഡ് ട്രിനിറ്റി ഓർ ട്രയൂൺ?
ഇല്ല,
ഇറ്റ് ഈസ് നോട്ട് ദേർ.
ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് തിരിച്ചു വരാം.
Let me mention one verse before.
അപ്പോൾ ഈ മൂന്ന് വ്യക്തികൾ ദൈവത്തിൽ ഉണ്ടെങ്കിലും,
so if there are three persons in the Godhead,
ആ മൂന്ന് വ്യക്തികൾ ചേർന്നാൽ ദൈവം ഏകനാണ്.
The three persons together makes God one.
അതിനാണ് ത്രിയേകൻ, ട്രയൂൺ എന്ന് പറയുന്നത്.
That is why we use the term triune.
ഏക ദൈവത്തിൽ മൂന്ന് ആളത്വങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാണ് ട്രിനിറ്റി അല്ലെങ്കിൽ ത്രിത്വം.
And in the one Godhead, when they say three persons, the meaning is trinity.
ഒന്നുകൂടി ഞാൻ പറയാം.
Let me repeat it.
ത്രിത്വം സമം
Trinity equals
ഏക ദൈവത്തിൽ മൂന്ന് ആളത്വങ്ങൾ,
and one Godhead with three persons.
ത്രീ ഏകത്വം സമം
and Trinity equals
മൂന്ന് വ്യക്തികൾ ഉണ്ടെങ്കിൽ ദൈവം ഏകൻ.
God in three persons.
മുമ്പേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി.
Earlier I forgot to mention something.
ആവർത്തനം 6:4 ദൈവം ഏകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
Deuteronomy 6:4 there it is mentioned as one.
മർക്കോസ് 12:29 നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു ദൈവം ഏകൻ.
Mark chapter 12 verse 22 God 29 the Lord has said that we are one.
ഇനി യാക്കോബ് 2:19 വാക്യത്തിൽ
James chapter 2 verse 19
യാക്കോബ് പറയുന്നു,
and James says
ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നു.
Do you believe that God is one?
കൊള്ളാം.
Good.
പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കeyim.
Even the devils fear like that believe that.
വിശ്വസിക്കeyim
and tremble.
വിറയ്ക്കeyim ചെയ്യുന്നു.
And tremble.
നമ്മൾ എപ്പോൾ വിറയ്ക്കാറുള്ളേ?
Do we tremble before that?
നിങ്ങൾ എപ്പോൾ വിറയ്ക്കാറുള്ളേ?
When do we tremble?
വഴക്ക് പിടിക്കുമ്പോൾ, ഭർത്താവ് വഴക്ക് പിടിക്കുമ്പോൾ, ഭർത്താക്കന്മാർക്കും ദേഷ്യം വരുമ്പോൾ, കണ്ടമാൻ ദേഷ്യം വന്ന വിറയലുണ്ടാവും അല്ലേ?
When we are very angry, that's when we are overcome with trembling.
തണുപ്പ് കൂടിയാ പറഞ്ഞിരിക്കും.
And maybe if the climate is very cold.
പെട്ടെന്ന് പേടിച്ചാലോ?
But what if you are suddenly frightened? അപ്രതീക്ഷിതമായിട്ട്
മൂർഖമാ മുമ്പിൽ വന്നു.
Unexpectedly a cobra before you.
നമ്മൾ എന്ത് ചെയ്യും?
What will you do?
എന്നെ പോലെയാണ് തലി കൊല്ലും.
I would beat it.
സാധാരണക്കാരൻ എന്ത് ചെയ്യും?
But an ordinary person.
പെട്ടെന്ന് ഇട വിറയ്ക്കും.
He would be shocked.
പിശാചു വിറയ്ക്കും.
And the devils will tremble.
എപ്പോഴാ വിറയ്ക്കുന്നത്?
When will they tremble?
ദൈവം ഏകൻ എന്ന് പഠിപ്പിച്ചാൽ പിശാചു വിറയ്ക്കും, അവന് ഭയങ്കര ദേഷ്യമാണ്.
If it is that God is one, the devils will tremble.
നമ്മുടെ ബൈബിൾ ക്ലാസ് പിശാച് ഏറ്റവും വെറുക്കുക.
And the Bible class is most hated by God.
എന്താണറിയാമോ?
Why?
അനേകർക്ക് മറച്ചു വെച്ച കാര്യങ്ങൾ വെളിവാക്കി.
Because many things that were kept hidden is revealed.
ഇത് ഗ്രഹിച്ചാൽ അവൻ ഇഷ്ടമല്ല.
They do not like to understand.
അപ്പോൾ ദൈവം ഏകനാണെന്ന് എല്ലാവർക്കും പറയാ.
So everywhere it's mentioned God is one.
അപ്പോൾ ആ ഏക ദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ട്.
And in that Godhead there are three persons.
സമം ത്രിത്വം.
Equal trinity.
ദൈവത്തിൽ തുല്യരായ മൂന്ന് വ്യക്തികളുണ്ടെങ്കിലും
three equal persons in the Godhead.
ദൈവം ഏകനാണ്, ത്രിയേകൻ.
But yet God is one, the triune God.
ബൈബിളിൽ ഇങ്ങനെ വാക്കുകളുണ്ടോ?
Are there verses like this in the Bible?
ഇല്ല.
No.
ബൈബിളിൽ ഇല്ലാത്ത വാക്കുകൾ പലതും എല്ലാവരും ഉപയോഗിക്കാറുണ്ട്.
But there are several words used that are not found in the Bible.
ഉദാഹരണമായിട്ട്,
example,
കന്യകാചരണം എന്നൊരു വാക്ക് ബൈബിളിൽ ഉണ്ടോ?
Is there a virgin birth in the Bible?
കന്യകാചരണം എന്നൊരു വാക്ക് ഉണ്ടോ?
Is there a virgin birth?
കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്.
It is mentioned that the virgin will be found with a child and give birth to a son.
അല്ല, കന്യക ജനനം എന്നൊരു വാക്കില്ല.
But there is no term that says.
ആ ഉപദേശം ഉള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുക.
And just to emphasize the doctrine, we have coined a term.
വിശ്വാസ സ്നാനം എന്നൊരു വാക്കുണ്ടോ?
Is there a believer's baptism?
ഇല്ല.
No.
വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്.
Those who are believed should be baptized.
അതുകൊണ്ട് ആശയമോ ഉപദേശമോ ഉണ്ടെങ്കിൽ സൗകര്യപ്രദമായിട്ട് നമുക്ക് ചില വാക്കുകൾ ഉപയോഗിക്കാം.
So if we have a context or a purpose, we can use a term.
ആദ്യമായിട്ട് ത്രിത്വം എന്നുള്ള വാക്ക് ഉപയോഗിച്ച AD 170 ലാണ്.
It is in AD 170 first time the word trinity was used.
അത് തെയോഫിലോസ് എന്ന ആളാണ് ഈ ത്രിത്വം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്.
It was Theophilus who first used the term trinity.
അദ്ദേഹം അന്ത്യോക്യക്കാരനായിരുന്നു.
He was from Antioch.
അദ്ദേഹം ഗ്രീക്കിൽ ട്രയാസ് എന്ന വാക്ക് ദൈവത്തിൽ ഉപയോഗിച്ചു.
And he used the word triad in the Greek language for God.
AD 2000 ൽ തെർട്ടുലിയനാണ് ട്രിനിറ്റാസ് എന്ന ലത്തീൻ പദം ഉണ്ടാക്കിയത്.
AD 2000 ടെർട്ടുലിയൻ യൂസ്ഡ് ദ ലാറ്റിൻ ടേം ട്രിനിറ്റാസ്.
9th നൂറ്റാണ്ടിലാണ് ട്രിനിറ്റി എന്ന ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്.
And it's from the 9th century the English term trinity came into existence.
പക്ഷേ ഈ ഉപദേശം ആദ്യം മുതലേ ബൈബിളിൽ ഉണ്ട്.
But this doctrine exists right from the beginning in the Bible.
ദൈവം ഏകനാണ്.
God is one.
ആ ഏക ദൈവത്തിൽ തുല്യരായ മൂന്ന് വ്യക്തികളുണ്ട്.
And in that one Godhead there are three equal persons.
പിതാവ് സർവശക്തനാണ്.
And Father is omnipotent.
പുത്രൻ സർവശക്തനാണ്.
Son is omnipotent.
പരിശുദ്ധാത്മാവ്
And so also the Holy Spirit.
വാക്യങ്ങളുണ്ട്.
There are verses.
പിതാവ് സർവവ്യാപിയാണ്.
And the Father is omnipresent.
പുത്രൻ സർവവ്യാപിയാണ്.
The Son is omnipresent.
പരിശുദ്ധാത്മാവ് സർവവ്യാപിയാണ്.
And so also the Holy Spirit.
പുത്രൻ സർവജ്ഞാനി, പിതാവ് സർവജ്ഞാനിയാണ്.
Father is omniscient.
പുത്രനും സർവജ്ഞാനിയാണ്.
The Son is omniscient.
പരിശുദ്ധാത്മാവ് സർവജ്ഞാനി.
And so also the Son, the Holy Spirit.
ചുരുക്കി പറഞ്ഞാൽ,
in short,
ഏക ദൈവത്തിൽ,
in the one God.
ആ ദൈവത്തിന്റെ ആ യൂണിറ്റിൽ,
the unity in the Godhead.
ആത്മരൂപികളായ മൂന്ന് വ്യക്തികളുണ്ട്.
There are three spiritual beings. persons
adina srutvam ennu vilikkunnu
and that is what we address as trinity
ivide guruthanamaya oru thettu nammude idayil sambhavichittullathu
but there is a grave mistake that has occurred even in our midst
nammude prasangaru teachersum poduvaya padipikkunnathu
the teachers and preachers generally teach
chela udaharanangal udaharanangalodiyana
yeah they teach through some examples
ningal kettittundo enikku ariya
you must have heard about it
trithvathe kurichu parayan sadharanayadu upayogikkunna rendu udaharanangal
there are two common examples for trinity
oral oru purushan
one man
അദ്ദേഹം വീട്ടിൽ
ഇൻ ദ ഹൗസ്
കൂട്ടുകുടുംബമായതുകൊണ്ട്
ബിക്കോസ് ഇറ്റ്സ് എ ജോയിന്റ് ഫാമിലി
അപ്പന്റെ മകനായിട്ട് വീട്ടിൽ ജീവിക്കുന്നു
ഹി ഈസ് എ സൺ ടു എ ഫാദർ
അതേസമയത്ത് ഭാര്യയുടെ അടുത്ത് അദ്ദേഹം ഭർത്താവാണ്
ആൻഡ് ടു ദ വൈഫ് ഈസ് എ ഹസ്ബൻഡ്
മക്കളുടെ അടുത്ത് പിതാവാണ്
ആൻഡ് ടു ഹിസ് ചിൽഡ്രൻ ഹി ഈസ് ദ ഫാദർ
അപ്പന്റെ അടുത്ത് മകനാണ്
ടു ദ ഫാദർ ഹി ഈസ് എ സൺ
ഭാര്യയുടെ അടുത്ത് ഭർത്താവാണ്
ടു ദ വൈഫ് എ ഹസ്ബൻഡ്
മക്കളുടെ അടുത്ത് അപ്പൻ
ആൻഡ് ടു ഹിസ് ചിൽഡ്രൻ ഹി ഈസ് ദ ഫാദർ
ത്രിത്വത്തിന് ഉദാഹരണം പറയുന്നത്
ദേ സേ ദാറ്റ് ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ട്രിനിറ്റി
ഇത് ശരിയാവുമോ
ബട്ട് ഈസ് ദിസ് പെർഫെക്റ്റ്
ഇല്ല
നോ
ഇവിടെ എത്ര വ്യക്തിയുണ്ട്
ഹൗ മെനി പേഴ്സൺസ് ആർ ദേർ
ഒരു വ്യക്തി
there is one person
മൂന്ന് രൂപങ്ങളിൽ
and in three forms
രണ്ടാമത്തെ ഉദാഹരണം സാധാരണ പറയുന്നത്
the two second common example
വെള്ളം
water
തിളപ്പിച്ചാൽ ആവിയാകും
if you boil it becomes steam
ഫ്രീസറിൽ വെച്ചാൽ ഐസ് ആകും
if you freeze it will become ice
ത്രിത്വത്തിന് ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു സാധാരണ പറയാനുള്ള ഉദാഹരണങ്ങൾ
this is a common example for trinity amongst our
ഗുരുതരമായ ഒരു തെറ്റാണ്
but that is a very grave mistake
ഇതിന്റെ പേരാണ് യൂണിറ്റേറിയനിസം
the term for this is the unitarian belief
ഈ ദുരുപദേശം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുക
this wrong teaching is spreading very fast
അതിനെ പറയുന്ന മറ്റൊരു മോഡലിസം എന്നാ
the other name is modalism
ഇത് ഇംഗ്ലണ്ടിലെ ചില സഭകളിലാണ് ഈ അടുത്ത കാലത്ത് ആരംഭിച്ചത്
ഇറ്റ് സ്റ്റാർട്ടഡ് റീസെന്റ്ലി ഇൻ സം ചേർച്ചസ് ഇൻ ഇംഗ്ലണ്ട്
ഇംഗ്ലണ്ടിലെ പെന്തക്കോസ്ത് സഭകളിൽ പലതും ഈ മോഡലിസക്കാരായി
ആൻഡ് മെനി ഓഫ് ദി പെന്തക്കോസ്റ്റൽ ചേർച്ചസ് ആർ ഫോളോയിങ് ദ മോഡലിസം
അത് കേരളത്തിലേക്കും വന്നു
ആൻഡ് ദാറ്റ് ഹാസ് കം ഇൻടു കേരള ഓൾസോ
പെന്തക്കോസ്റ്റൽ മാത്രമല്ല
നോട്ട് ഓൺലി ദി പെന്തക്കോസ്റ്റൽസ്
വചന അറിയാൻ പാടില്ലാത്ത ചുരുക്കം ചില പ്രതിരുകാരും ഇത് ശരിയാണെന്ന് പറയാൻ തുടങ്ങി
ആൻഡ് സം ഓഫ് ദി ബ്രദറിൻ ഹു ഡു നോട്ട് ആർ നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി വേർഡ് ദേ ഓൾസോ സേ ഇറ്റ്സ് റൈറ്റ്
ഇത് പഠിപ്പിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്
ആൻഡ് ദേർ ആർ സം പ്ലേസസ് ദാറ്റ് ടീച്ച് ദിസ്
ഒരു ദൈവം മൂന്ന് മോഡുകളിൽ മൂന്ന് മോഡലുകളിൽ
വൺ ഗോഡ് ഇൻ ത്രീ മോഡൽസ്
ഗുരുതരമായ തെറ്റാണ്
ദാറ്റ്സ് എ റോങ് ടീച്ചിങ്
ഏകദൈവം
വൺ ഗോഡ്
മൂന്ന് ആളത്വങ്ങൾ
ആൻഡ് ത്രീ പേഴ്സൺസ്
ഇനി ഉദാഹരണമെല്ലാം പറയണമെന്നുണ്ടെങ്കിൽ
And if you want to try to bring an example,
വേദപുസ്തകം തന്നെ ഉദാഹരണം പറയുന്നുണ്ട്.
The word of God itself has a good example.
ഇയ്യോബ് 38:24 വാക്യം.
Job chapter 38 and verse 24.
അതാണ് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത്.
That is a good example as far as I can see.
ഒന്ന് വായിക്കണേ.
Let us read that.
മതി വെളിച്ചം പിരിഞ്ഞു പോകുന്ന പാത ഏതെന്ന് നിനക്കറിയാമോ?
Where is the way that the light is divided?
വെളിച്ചം പിരിഞ്ഞു പോകുമോ?
Will the light be divided?
പിള്ളേർക്ക് അറിയാമല്ലോ, സയൻസിൽ പഠിച്ചിട്ടുണ്ടോ? വെളിച്ചം പിരിഞ്ഞു പോകുന്നു. വെളിച്ചം ഏതൊക്കെ രൂപത്തിലാണ് വരുന്നത്?
What are the forms in which we receive light or it comes?
സൂര്യനിൽ നിന്നുള്ളത്?
From the sun.
ലൈറ്റ് റേ ഇല്ലേ? ഹീറ്റ് റേ,
ലൈറ്റ് റേ, ഹീറ്റ് റേ.
മൂന്നാമത്തേത് കെമിക്കൽ റേ,
മൂന്നായിട്ട്
പിരിയുന്നു.
ഇനി
മറ്റൊരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് അല്പം കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാം.
മുട്ട, എഗ്,
ഒരു മുട്ട മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു.
We have an egg on the table. Consider.
അതിനെ നമ്മൾ എന്ത് വിളിക്കും?
What would you call
it? എല്ലാം ചേർന്നതാ. അതിനെ നമ്മൾ വിളിക്കുന്നത് മുട്ടക്കടയിൽ പോയി മേടിക്കുന്നു, സൂപ്പർ മാർക്കറ്റിൽ മേടിക്കുന്നു മുട്ട.
We call it as egg.
വീട്ടിൽ കഴിക്കാൻ നേരത്ത് അങ്ങനെയല്ല നമുക്ക് കിട്ടുന്നത്.
But when we eat it, that's not how we receive.
അടുക്കളയിൽ അത് പുഴുങ്ങി.
And in the kitchen it's boiled.
അതിനെ തോടൻ കളഞ്ഞു.
And the shell is removed.
അതിന്റെ പേരെന്താ?
What is the name of that?
അത് മുട്ട.
That is also egg.
ഇനി അതിന്റെ വെള്ള അങ്ങോട്ട് മാറ്റിയാലോ?
And if the egg white is removed,
മഞ്ഞ,
what would you call it?
അതിനെ മുട്ട എന്ന് വിളിക്കാം.
That still can be called.
അപ്പോൾ തോട് കാണുമ്പോൾ അത് മുട്ട എന്ന് നമ്മൾ വിളിക്കും.
When you see with the shell you call it egg.
നമ്മൾ കാണുന്ന വെള്ളയും മഞ്ഞയും കാണുന്നില്ല.
And we do not see the white.
ആ തോട് കാണുമ്പോൾ അതിനെ മുട്ട എന്ന് വിളിക്കുന്നു.
When we see with the shell we call it egg.
അതിനെ വെള്ളയും മുട്ട എന്ന് വിളിക്കുന്നു.
And the egg white boiled we call it egg.
അതിനെ മഞ്ഞം.
And even the egg yolk we call it as egg.
മുട്ട ഏതാ?
So which is really the egg?
തോടാണോ വെള്ളയാണോ മഞ്ഞയാണോ?
Is it the shell or the egg white or the yolk?
എല്ലാം കൂടി ചേരുന്നതാ.
Everything together is also egg.
അപ്പോൾ ഏകത്വത്തിൽ തൃത്വം ഉണ്ട്.
In the unity there is a trinity.
ഒരു കാര്യം പറഞ്ഞു അവസാനിപ്പിക്കാം.
I want to finish with one more.
സംഖ്യ 6:24-26 യഹോവ 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 എന്ന് പറഞ്ഞിട്ട് 27-ാം വാക്യത്തിൽ പറയാണ്, ഇങ്ങനെ അഹരോൻ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം.
And having repeated three times the Lord, 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 finally it says, so they shall invoke my name on the sons
of Israel. My name, enda naamam.
There it says, my name.
Pithavum putranum parishuddhaatmaavum moonu naamangal illa, oru naamam.
The Father, the Son, and the Holy Spirit, they do not have three names. They have one name, my name.
Matthay 28:19, pithavindeyum putranum parishuddhaatmaavindeyum naamangalalla, moonu daivangalalla. ഏകനാമം, നാമത്തിൽ.
And in Matthew chapter 28 verse 19 there in the name of the Father, the Son, and the Holy Spirit, not three names but one name.
അപ്പോൾ ദൈവം ഏകനാണ്.
So God is one.
ആ ഏകദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ട്.
And in that one God there are three persons.
ഒരു വ്യക്തിയുടെ മൂന്ന് ലക്ഷണങ്ങൾ.
And the signs of the three persons.
സ്വയമായി അറിയണം.
One they should
സ്വയമായി പ്രവർത്തിക്കണം.
No, they should act.
സ്വയമായ വിചാര വികാരങ്ങൾ ഉണ്ടാകും.
And they should have emotions.
അങ്ങനെയുള്ള മൂന്ന് ആത്മരൂപികൾ, ആത്മശരീരമുള്ള വ്യക്തികൾ.
And three spiritual persons.
അതിൽ ഒരു വ്യക്തി മാത്രം ശരീരമെടുത്ത് മനുഷ്യനായിട്ട് വന്നു.
And one of that person took on human form and came into the world.
പിതാവിനും പരിശുദ്ധാത്മാവിനും വസ്തുമയമായ ശരീരമില്ല.
And the father or the spirit they do not have material bodies.
ഏകദൈവത്തിൽ മൂന്ന് ആളത്വങ്ങൾ.
The three persons in the one Godhead.
ആ സാദൃശ്യത്തിൽ.
And in the form.
നമ്മെ ഉണ്ടാക്കി.
In the likeness he
is പുറമേ കാണുന്ന ഒരു ശരീരം,
an external body,
അകത്തുള്ള ഒരു ദേഹി,
and there is a soul inside,
ഏറ്റവും ഉള്ളിലുള്ള ഒരു ആത്മാവ്,
and right in the inside there is the spirit.
ദേഹം, ദേഹി, ആത്മാവ്, ഈ മൂന്ന് ഘടകങ്ങളോട് കൂടിയ ഒരു തൃത്വമാണ് ഞാൻ.
And the body, soul, and spirit, the three trinity is what a human is.
ഈ ദൈവത്തെ കുറിച്ച് നാം അറിയണം.
We have to understand about this God.
ഈ ദൈവത്തെ അറിയണം.
We have to know this God.
ഈ ത്രിയേക ദൈവമാണ് എന്നെ സ്നേഹിച്ചത്.
This is the triune God who loved me.
അതിലെ പിതാവ് എന്നെ സ്നേഹിച്ചു.
The father loved me.
പുത്രൻ എനിക്ക് വേണ്ടി മരിച്ചു.
The son died for me.
പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തി.
And the holy spirit is leading me.
ഈ അറിവ്,
and this knowledge,
വിജയികളായി ജീവിക്കാൻ നമ്മെ സഹായിക്കും.
Will help us to lead a victorious life.
ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം.
Let us conclude here.
നമ്മൾ ആരാധനയ്ക്കൊക്കെ പാടുന്ന ഒരു പാട്ടിന്റെ ഒരു അടി ഇങ്ങനെ ഉണ്ടല്ലോ.
There is a song that we sing for worship.
Tantra namare hasyam താതാ പുത്രൻ ആത്മാവാം നീനാക്കെൻ്റെ
നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നതിനായിട്ട് നന്ദി പറയാം. തുടർച്ചയായിട്ട്
വന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവിന്റെ നാമത്തിൽ പ്രത്യേകമായ നന്ദിയും സ്നേഹവും
അറിയിക്കും.
നാളത്തെ സുവിശേഷ യോഗത്തിൽ യോഹന്നാന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്.
And tomorrow for the gospel meeting, 1 John chapter 3 verses 1 and 2 will be the subject of meditation.